ദൈവനാമം മഹത്വപ്പെടട്ടെ. സകലത്തിലും എപ്പോഴും പൂർണതയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നമ്മിൽ സകല കൃപയും പെരുക്കുവാൻ കഴിവുള്ള വഴികാട്ടിയെപ്പറ്റി പഠിക്കുവാൻ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12:24 വാക്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 12:24 വാക്യം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 12:24. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. ദ പവർ ഓഫ് അവർ ഗൈഡ്, വഴികാട്ടിയുടെ ശക്തി. ഇഫ് അവർ ഫെയ്ത്ത് ദാറ്റ് ആക്ടിവേറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്, ഇറ്റ് ഈസ് അവർ ഫെയ്ത്ത് ദാറ്റ് ആക്ടിവേറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ നാം പൂർണ്ണ വിശ്വാസമുള്ളവരാകണം. ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കുമെന്ന് റോമർ 10:14 കാണാം. ഇന്നും വചനം കേൾക്കാത്തവരുണ്ടോ എന്ന് പലർക്കും സംശയം തോന്നാം. ഞാൻ വായിച്ച ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. കുട്ടിക്കാലത്തെ ഒരു പ്രാകൃത മതത്തിലെ അംഗമായിരുന്ന ഒരാൾ ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർക്കുന്ന അമേരിക്കയിലെ ഒരു പട്ടണത്തിൽ പാർത്തിരുന്നു. മതം സമ്മാനിച്ച അസംതൃപ്തിയുടെ ആവേശത്താൽ പണമെന്ന സ്വപ്നത്തിനായി ഭ്രാന്തമായ ഓട്ടം അയാൾ ഓടി. അങ്ങനെ 17 കൊണ്ടയാൾ ബിസിനസ്സുകാരനായി. എന്നാൽ സമാധാനം അയാൾക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അന്നുവരെയും തന്നോട് ആ പട്ടണത്തിൽ സമാധാനദായകനെപ്പറ്റി ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. പതിവില്ലാതെ തൻ്റെ അടുക്കൽ വന്ന ഒരു മനുഷ്യനിൽ നിന്ന് ഈ രക്ഷിതാവിനെക്കുറിച്ച് കേട്ട് അറിയുകയും തൽക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ആ രക്ഷകനെ എപ്പോൾ സ്വീകരിച്ചോ അതോടെ അദ്ദേഹത്തിൻ്റെ ഹൃദയം സമാധാനത്താൽ നിറഞ്ഞു. ഇന്ന് ക്രിസ്ത്യാനി എന്നുള്ള നാമധേയമുള്ളവൻ തന്നെ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് പോയി സത്യമറിയാതെ അനേകരി ലോകത്തിലുണ്ട്. എല്ലാവിധത്തിലും ദൈവവചനം പ്രചരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും വചനത്തിലെ പലതും അറിയാത്ത അനേകരി ലോകത്തിലുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 12:24 വാക്യത്തിൽ നാം ഇപ്പോൾ വായിച്ചതിൽ നിന്ന് എന്താണ് അതിൻ്റെ കാരണമെന്ന് യേശു തന്നെ വ്യക്തമാക്കുന്നു. മനുഷ്യർ തെറ്റിപ്പോകുന്നതിനുള്ള രണ്ട് കാരണങ്ങളാണ് യേശു ഇവിടെ പറഞ്ഞത്. ഒന്നാമത്, തിരുവെഴുത്തുകളെ അവർ അറിയുന്നില്ല. രണ്ടാമത്, ദൈവിക ശക്തിയെപ്പറ്റി അവർ അറിയുന്നില്ല. തിരുവെഴുത്ത് പഠിക്കുന്നവർക്കെ ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി അറിയുവാൻ കഴിയുകയുള്ളൂ. വചനം പഠിക്കുന്നവർക്ക് ദൈവപ്രമാണങ്ങളെ അറിഞ്ഞ് വിവേകത്തോടെ സകല വ്യാജമാർഗവും വെറുക്കുവാൻ കഴിയുന്നു. തിരുവചന പഠനം യഹോവ എൻ്റെ മറവിടവും എൻ്റെ പരിചയും എന്ന പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ തരുന്നു. ഒരു വ്യക്തി തിരുവചനം പഠിച്ചാൽ ഏത് പ്രതികൂലത്തിലും യഹോവ അവൻ്റെ മറവിടമാണ്, അവൻ്റെ പരിചയമാണ് എന്ന പ്രത്യാശ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. ഈ പ്രത്യാശ പുതുജീവനും പുതുശക്തിയും നമുക്ക് പ്രദാനം ചെയ്യുന്നു. വചനത്തിൻ്റെ അജ്ഞത, കേട്ടിട്ടും വചനം ഗ്രഹിക്കുവാൻ കഴിയാത്തതും അപകടകരമാണ്. ഒന്നാമതായി, വചനത്തിൻ്റെ അജ്ഞത നമുക്ക് മാറിക്കിട്ടണം. അജ്ഞതയുണ്ടെങ്കിൽ, വചനം കേട്ടിട്ടും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വളരെ അപകടകരമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:9 വാക്യം നോക്കിയാൽ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:9 വാക്യം. ആ വാക്യത്തിനകത്ത് നാം കാണുന്നത്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്ന് കാണാം. അവർ അറിഞ്ഞില്ല. ശിഷ്യന്മാർ അവൻ്റെ കൂടെ നടക്കുന്ന സമയത്ത് പല ആവർത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞതാണ്. ശത്രു പോലും അറിഞ്ഞു മൂന്നാം നാൾ ഇവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഇവൻ്റെ ജഡം ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാണ് കാവൽക്കാരെ കൂടുതൽ നിർത്തിയത്. അപ്പൊ ശത്രു അറിയുമ്പോൾ പോലും തൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വചനത്തിൻ്റെ അജ്ഞതയാണോ അതോ കേട്ടിട്ടും ഗ്രഹിക്കാഞ്ഞതാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. കേട്ടിട്ട് അവർ ഗ്രഹിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. കേട്ടിട്ട് ഗ്രഹിക്കാൻ കഴിയാതെ പോയാൽ അത് വലിയ അപകടകരമായ ആപത്ത് വിളിച്ചു വരുത്തുന്നതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം നോക്കുക. കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. വചനം കേട്ടിട്ട് കേട്ടു ഒരു ചെവി കൂടെ കേട്ടു അടുത്ത ചെവി കൂടെ അത് കളഞ്ഞാൽ, കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ അവൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്തു കളയുമെന്ന് മറക്കരുത്. അതുകൊണ്ട് വചനം വ്യാഖ്യാനിക്കുന്നവർ നമ്മുടെ ഈ ഗുരുവിനെ പോലെ സാധാരണക്കാർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ വ്യാഖ്യാനിക്കുകയും സത്യം സത്യമായി പറയുകയും ചെയ്താൽ ജനം അജ്ഞത മൂലമുള്ള പാപത്തിൽ നിന്ന് രക്ഷപ്പെടും. പലരും സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവരവരുടെ നിലനിൽപ്പിനു വേണ്ടി വചനത്തെ വളച്ചൊടിക്കുന്ന പ്രവൃത്തിയുണ്ട്. ഇതിലെ വള്ളിയോ പുള്ളിയോ മാറ്റുവാൻ നിനക്ക് അധികാരമില്ല എന്ന് ദൈവവചനം വ്യക്തമാക്കുമ്പോഴും അപ്രകാരം ചെയ്യുന്നവരോർക്കുക, അജ്ഞത മൂലമുള്ള പാപത്തിലേക്കാണ് നിങ്ങൾ ജനത്തെ തള്ളിയിടുന്നതെന്ന്. രണ്ടാമതായി, വചനം ഗ്രഹിക്കുന്നവർ ശക്തനായ നമ്മുടെ വഴികാട്ടിയെ മനസ്സിലാക്കണം. വഴിയും സത്യവും ജീവനുമായവനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത് തങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെയായിരിക്കണം. വചനം ഗ്രഹിച്ചവന് ലഭിക്കുന്ന ദൈവിക ശക്തി കണ്ട് ശത്രു ഭയപ്പെടണം. ദൈവവചനം ഏറ്റെടുക്കുന്നവന്, ദൈവം തൻ്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്നവന് ദൈവത്തിൻ്റെ ശക്തി അനുഭവിക്കുവാൻ കഴിയും. ആ ശക്തി നമ്മളിലുണ്ടെങ്കിൽ ശത്രു ഭയപ്പെടുമെന്ന് വ്യക്തമാക്കുന്നു. നമ്മൾ ആദ്യം ചിന്തിക്കുവാൻ തുടങ്ങിയപ്പം തന്നെ പറഞ്ഞത് ഇറ്റ് ഈസ് അവർ ഫെയ്ത്ത് ദാറ്റ് ആക്ടിവേറ്റ്സ് ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തി പ്രാവർത്തികമാകണമെങ്കിൽ നമ്മിൽ വിശ്വാസമുണ്ടാകണം. വിശ്വാസമില്ല എങ്കിൽ ദൈവത്തിന് നമ്മുടെ നടുവിൽ പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. അപ്പോൾ വിശ്വസിക്കുന്നവന്, ദൈവം ഉള്ളിലുള്ളവന് ശത്രു കാണുമ്പോൾ ഭയപ്പെടുന്നതായി എസ്തറിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. എസ്തറിൻ്റെ പുസ്തകം 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഹാമാൻ എന്ന പിശാചിനെ എല്ലാവരും വണങ്ങുമ്പോഴും മൊർദെഖായി മാത്രം വണങ്ങിയില്ല. കാരണം ദൈവം വെറുക്കുന്നവനെ നമസ്കരിക്കുവാൻ മൊർദെഖായിക്ക് താല്പര്യമില്ലായിരുന്നു. 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ സകല തന്ത്രങ്ങളും നോക്കിയിട്ടും മൊർദെഖായിയെ തോൽപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹാമാൻ തൻ്റെ ഭാര്യയായ സേരസിനോടും സകല സ്നേഹിതന്മാരോടും വിവരിച്ച് പറഞ്ഞു. അവൻ്റെ വിദ്വാൻമാരും അവൻ്റെ ഭാര്യ സേരസും അവനോട് പറഞ്ഞത്, മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. അവൻ യഹൂദ്യ വംശക്കാരനാകുന്നു എങ്കിൽ നീ അവനെ ജയിക്കുകയില്ല, അവനോട് തോറ്റുപോകും. മൊർദെഖായിയുടെ മുമ്പിൽ നീ വീഴുവാൻ തുടങ്ങി. പ്രിയരെ, വിശ്വാസത്തോടെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ വെളിപ്പെടുമെന്ന്, നിന്റെ വഴിയിലുണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ ശത്രു തോറ്റോടും, ശത്രു നാണിച്ചു പോകുമെന്ന് മോർദേഖായിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തെ അറിയുന്നവൻ ശത്രുവിനെ ഒരിക്കലും വണങ്ങുകയില്ല. ശക്തി അഥവാ അധികാരമുള്ളവനെ ഹൃദയത്തിൽ സ്വീകരിച്ച ദൈവമക്കൾ സർവമഹത്വവും നൽകുന്നത് അവനു മാത്രമാണ്. അങ്ങനെ അപ്രകാരം അവനു മാത്രം മഹത്വം കൊടുക്കണമെങ്കിൽ നീ വചനമറിയണം. അതാണ് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് കണ്ടത്. വചനം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് വചനം അറിയുക എന്നുള്ളത് അത്യാവശ്യമായ കാര്യമാണ്. യെശയ്യാപ്രവചനം 41:10 ദൈവം തൻ്റെ ശക്തി നമുക്ക് നൽകുമെന്ന് കാണാം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ ശക്തീകരിക്കുന്നത്? ഞാൻ നിന്റെ ദൈവമാകുന്നു. എങ്ങനെയാണ് നിന്നെ സഹായിക്കുന്നത്? എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ വലം കരത്താൽ നമ്മളെ താങ്ങണമെങ്കിൽ നാം അവനോട് ചേർന്ന് നടക്കണം. പാപം മോചിക്കുവാനും സൗഖ്യമാക്കുവാനും ശക്തിയുള്ളവനാണ് അവൻ. നമ്മെ വഴി നടത്താൻ ശക്തനാണ്, നമ്മളെ താങ്ങി നടത്താൻ ശക്തനാണ്. ഇതെല്ലാം പറയുമ്പോഴും അടുത്തതിനെയും പറയുന്നത് നമ്മുടെ പാപം മോചിക്കുവാൻ അവൻ ശക്തനാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9:6 നിന്ന് അത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജീവൻ നൽകുവാൻ അധികാരമുള്ള ശക്തിയുള്ളവനാണ് നമ്മുടെ വഴി കാട്ടി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9:6 എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് വീട്ടിൽ പോകുക. അപ്പം ഭൂമിയിൽ പാപം മോചിക്കുവാൻ അധികാരമുള്ള ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശു അത്രേ. അല്ലാതെ ഒരു മനുഷ്യനോടും പാപം ഏറ്റുപറഞ്ഞാൽ നിങ്ങളുടെ പാപം ക്ഷമിക്കപ്പെടുകയില്ല. നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തെക്കുറിച്ച് പറയേണ്ടുന്നത് സർവശക്തനായ ദൈവത്തോട് മാത്രമാണ്. പ്രകൃതിയോട് അധികാരമുള്ളവനാണിവൻ, അവൻ്റെ പ്രകൃതിയുടെ മേൽ ശക്തിയുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 8:25 കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാം. പടകിൽ കടലിൽ കോളിളക്കമുണ്ടായപ്പോൾ പടക് ആടിയുലഞ്ഞു, ശിഷ്യന്മാർ ഭയപ്പെട്ടു. 8:25 വെള്ളത്തിൻ്റെ കോപത്തെയും കാറ്റിനെയും അവൻ ശാസിച്ചു, അവ അമർന്നു, ശാന്തതയുണ്ടായി. അത് കാണിക്കുന്നത് വെള്ളത്തിൻ്റെ ഇളക്കത്തെയും കാറ്റിനെയും എല്ലാം ശാസിക്കാൻ കഴിവുള്ളവനാണ് ദൈവമെന്ന് നമുക്കവിടെ കാണാം. ഇത് കണ്ടവർ പറഞ്ഞത് എന്താണെന്നറിയാമോ? കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയെ സൃഷ്ടിച്ചവൻ അതിനുള്ള അധികാരമുണ്ട്, അധികാരമുള്ളവൻ അതിനുള്ള ശക്തിയുമുണ്ട്. വചനം അറിയാവുന്നവന് മാത്രമേ ആ ശക്തിയോട് കൽപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. കാറ്റെ നീ ശാന്തമാകുക, കടലെ നീ അടങ്ങുക, മഴയെ നിൽക്കുക എന്ന് പറയണമെങ്കിൽ ശക്തിയുള്ളവന് മാത്രമേ കഴിയൂ. പ്രകൃതിയെ സൃഷ്ടിച്ചവന് മാത്രമേ അതിനുള്ള ശക്തിയുള്ളൂ. എന്നാൽ ഇത്രയും ശക്തനായ വഴികാട്ടിയെ അറിഞ്ഞിട്ടും വഴുവഴുപ്പിൽ നിൽക്കുന്നവരുണ്ട്. സങ്കീർത്തനം 73:18 നമുക്കത് കാണാം. വഴുവഴുപ്പിൽ നിൽക്കുന്നവർ. ആവർത്തന പുസ്തകം 32:35 പറയുന്നു, അവരുടെ കാൽ വഴുതും കാലത്തേക്ക് എന്ന പ്രസ്താവന നമുക്ക് കാണാം. ഇസ്രായേൽ മക്കൾ എല്ലാ വിധത്തിലും പുഷ്ടി വെച്ചവരാണ്. ദൈവം അവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി. എന്നാൽ ആ അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ അവരത് മറന്നു. അതുകൊണ്ട് യഹോവയുടെ ആജ്ഞപ്രകാരം മോശ
എഴുതിയ പാട്ടാണ് 32-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ എന്തിനാണ് ഈ പാട്ട് എഴുതിയതെന്ന് ചോദിച്ചാൽ, അവരുടെ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്, അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു എന്ന് നീ അവരോട് പറയുക. ദൈവിക നിർദ്ദേശപ്രകാരം മോശ എഴുതിയ പാട്ടിലെ വിശ്വാസത്യാഗിയായ യെശുരൂനാണ് ഇസ്രായേൽ. പുഷ്ടി വെച്ച് തടിച്ചു കൊടുത്തിട്ടും വഴി നടത്തിയവനെയും അവൻ്റെ അത്ഭുതത്തെയും മറന്ന ഇവർ വഴുതും കാലത്തിൻ്റെ ഇരകളായി വലിയ വീഴ്ചയിലേക്ക് നിപതിക്കും. അതിനാൽ വഴുവഴുപ്പിൽ നിൽക്കാതെ വഴികാട്ടിയായ ശക്തൻ്റെ വിളി കേട്ട് നമുക്കും രക്ഷപ്പെടാം. എന്നാൽ ആ വലിയ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വിളി കേട്ട് സകലവും വിട്ടു പുറപ്പെട്ട ലേവി തൻ്റെ ഭവനത്തിൽ ശക്തനായവന് ഒരു വലിയ വിരുന്നൊരുക്കി. പ്രിയമുള്ളവരെ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27-29 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് ലേവി തന്നെ വിളിച്ചവന് വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കി. ആർക്ക് വേണ്ടിയാണ് വിരുന്നൊരുക്കിയത്? തൻ്റെ വിളിച്ച ശക്തനായവന് വേണ്ടി. പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ ആ വിളി കേട്ടോ? വഴുതും കാലത്തേക്ക് നശിക്കുന്നവരായി തീരാതെ, ദൈവത്തിൻ്റെ പ്രതികാരത്തിന് ഇരയായി തീരാതെ ആ ലേവിയെ വിളിച്ചപ്പോൾ വിളി കേട്ടതുപോലെ ഇന്ന് ആ വിളി കേട്ട്, ഇന്ന് ഇപ്പോൾ തന്നെ ആ വിളി കേട്ട് അവനു വേണ്ടി ഒരു വലിയ വിരുന്നൊരുക്കുമോ? എന്താണ് അവനു വേണ്ടി ഒരുക്കേണ്ട വിരുന്ന്? നിന്റെ ആലയത്തിൽ, നിന്റെ ഭവനത്തിൽ ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതിസ്തോത്രങ്ങളാണ്, ആരാധനയാണ് ആ വലിയ വിരുന്ന്. ആ വലിയ വിരുന്നൊരുക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ശ്രദ്ധയോടുകൂടി വചനം കേൾക്കുക, പഠിക്കുക, ആരാധിക്കുക, തെറ്റിൽ വീഴാതിരിപ്പാൻ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കണമെങ്കിൽ, ചാർജ് ആകണമെങ്കിൽ നിന്നിൽ വിശ്വാസം വേണമെന്ന വാക്ക് ശ്രദ്ധിക്കുക. ദൈവം അതിനായി നിങ്ങളെ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച ആ വലിയ ദൂതനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശക്തി നിന്നെ കാണിക്കേണ്ടതിന്, എൻ്റെ നാമം സർവഭൂമിയിലും പ്രസ്താവിക്കേണ്ടതിനും ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു എന്നരുളിയ കർത്താവേ, അങ്ങയുടെ സ്നേഹവും ശക്തിയും കരുതലും അനുഭവിച്ചിട്ടും വഴുവഴുപ്പിൽ നിൽക്കാതെ ധൈര്യത്തോടെ നിത്യതലാക്കാക്കി യാത്ര ചെയ്യുവാൻ വചനം ഗ്രഹിച്ച് വിശ്വാസത്തോടെ നിന്നിലാശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ സഹായിക്കണമേ. ലേവിയെ വിളിച്ചതുപോലെ ഞങ്ങളെയും വിളിക്കണമേ. ആ വിളി കേട്ട് അങ്ങയ്ക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. താഴ്ത്തി ഏൽപ്പിക്കട്ടെ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു ഓൾ.